നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസ അപേക്ഷകളുടെ അസസ്മെന്റ് ലെവലിൽ ഓസ്ട്രേലിയൻ ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാറ്റം വരുത്തിയിരിക്കുകയാണ്. വിസ അപേക്ഷകളിലെ തീരുമാനം ഇനി മുതൽ വേഗത്തിലാകുകയും സൂക്ഷ്മ പരിശോധനയുടെ തോത് കുറയുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഈ മാറ്റം വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അസസ്മെന്റ് ലെവലിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളുടെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. മെൽബണിലെ ഓസ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് സർവീസസിൽ മൈഗ്രേഷൻ ലോയറായ എഡ്വേർഡ് ഫ്രാൻസിസ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
സ്വാഗതം എഡ്വേർഡ് ഫ്രാൻസിസ് SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ജോജോ, നമസ്കാരം നമ്മുടെ ശ്രോതാക്കൾക്കും.
എഡ്വേർഡ്, ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസ അപേക്ഷകളുടെ അസസ്മെന്റ് ലെവലിൽ ഓസ്ട്രേലിയൻ ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം മാറ്റങ്ങൾ വരുത്തി. എന്താണ് ഈ മാറ്റമെന്ന് വിശദീകരിക്കാമോ?
ജോജോ, ഇതൊരു നല്ലൊരു മാറ്റമാണ്, ഒരു ഫാന്റാസ്റ്റിക് ന്യൂസ് എന്ന് പറയാൻ പറ്റും. ഇതിന്റെ കീ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ലെവലാണ്. ഇപ്പൊ ലെവൽ ടു എന്ന് ഉദ്ദേശിക്കുന്നത് മോഡറേറ്റ് റിസ്കും ലെവൽ ത്രീ ഹൈ റിസ്ക്. മെയിൻ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് മോഡറേറ്റ് റിസ്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് യു നോ ഹാസ് എ ബെറ്റർ ചാൻസ് ഓഫ് സക്സസ് ഇൻ ഗെറ്റിംഗ് എ വിസ ആപ്ലിക്കേഷൻ ത്രൂ ദെൻ വെൻ യു ആർ ഇൻ ലെവൽ ത്രീ, വിച്ച് ഇസ് എ ഹൈ റിസ്ക്. അതാണ് അതിന്റെ കീ ഡിഫറൻസ്, മോഡറേറ്റ് റിസ്ക് ആൻഡ് ഹൈ റിസ്ക്.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അസസ്മെന്റ് ലെവലിൽ സർക്കാർ അടിക്കടി മാറ്റങ്ങൾ വരുത്തുന്നത്? ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരൊക്കെ ഹൈ റിസ്ക് ലെവലിലായിരുന്നു തോന്നുന്നു, അല്ലേ?
കറക്റ്റ് ജോജോ. ഇത് എല്ലാ കുറെ സിക്സ് മന്ത്സിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊവൈഡർ ലെവലിനും ഒരു ലെവലുണ്ട്, അതുപോലെ കൺട്രി ലെവലും ഉണ്ട്. ഇത് രണ്ടിന്റെയും കോമ്പിനേഷനായി ഇവർ വരുന്നത്. സോ ഇന്നോ ഇതിന്റെ റീസൺ മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളും ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാറ്റങ്ങൾ വരാൻ കാരണം, ഇപ്പം ഫോർ എക്സാമ്പിൾ ചില സമയത്ത് അസസ്മെന്റ് ലെവലിന്റെ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിന് ആയിരിക്കും ദേവ ഹൈ പ്രൊവൈഡർ, നല്ല ലെവൽ വൺ ഓർ ലെവൽ ടു ഓർ ലെവൽ ത്രീ. അതേസമയത്ത് ഇതിന്റെ കാരണം നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല, പക്ഷെ ഗവൺമെന്റ് നോക്കുന്നത് നമ്പർ ഓഫ് വിസ റിഫ്യൂസൽസ് ഫ്രം ദറ്റ് കൺട്രി, ദ റീസൺസ് വൈ ഇറ്റ് വാസ് റിഫ്യൂസ്ഡ്. അത് കൂടാതെ ചിലവരിവിടെ വന്നിട്ട് വിസ ഹോപ്പിംഗ് ഉണ്ട്, നമുക്കറിയാം ഒരു വിസ വിട്ടിട്ട് ഇനി ഒരു വിസയിലോട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ക്യാൻസലേഷൻസ് ഓഫ് വിസസ് ഫ്രം ദ കൺട്രി, എത്ര സ്റ്റുഡൻസ് ആ കൺട്രി നിന്ന് ബ്രീച്ച് ആവുന്നുണ്ട് ചില സ്റ്റുഡൻസ്. പിന്നെ കുറച്ച് പേര് ഈ പ്രൊട്ടക്ഷൻ വിസ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതും ഒരു കാരണമാണ്. അപ്പം ഇതൊരു പ്രത്യേക ഫോർമുല നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടെ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന്. പക്ഷേ ആ ഒരു മാറ്റം ഇപ്പൊ നമ്മുടെ ഇന്ത്യ അസസ്മെന്റ് ലെവൽ ടൂൽ വരുന്നത് നല്ല വാർത്തയാണ്. ദാറ്റ് മീൻസ് യു നോ ഇറ്റ്സ് വി ആർ അസസ്ഡ് വെൽ, വി ആർ ലുക്കിംഗ് വെൽ അറ്റ് ഫ്രം ദി ഇമിഗ്രേഷൻ പോയിന്റ് ഓഫ് വ്യൂ.
തീർച്ചയായും ഈ അസസ്മെന്റ് ലെവൽ ടൂവിലേക്ക് വരുന്നത് കൊണ്ട് അപേക്ഷകർക്കുണ്ടാകുന്ന നേട്ടം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതെന്താണ്?
ഓക്കെ, ഇപ്പം ഈ ഡോക്യുമെന്റേഷൻ ലിസ്റ്റ് ഉണ്ട് ഓരോ വിസ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീയില്. അപ്പൊ ഈ ഡോക്യുമെന്റേഷൻ ലിസ്റ്റിന്റെ സ്ക്രൂട്ടനിയിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് യുനോ സ്റ്റുഡൻസ് ഫ്രം സെർട്ടൻ കൺട്രീസ് അവരുടെ they face a higher level of scrutiny in those documents. Our other word than the financial documents are main idea with check cheyunnathu, they go in detail financial documents adu kuda the English language ability idil check cheyum. Appo nammude ippo assessment level 3 nu 2 aayi kaniyumbodhukku you can expect main idea faster visa processing ennum vicharichu nammude chance eduthuda, because the case officer still has a right to come back and ask for additional documents.
ഓക്കെ, ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിന്റെ കാര്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു റിലാക്സേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇളവുണ്ടാകുമോ?
റിലാക്സേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ വി സ്റ്റിൽ ഹാവ് ടു ഫോളോ സ്ട്രിക്ട് ആ ഡോക്യുമെന്റേഷൻ ചെക്ക് ലിസ്റ്റ്. പക്ഷേ അതിന്റെ സ്ക്രൂട്ടനി കുറച്ച് കുറയും. നേരത്തെ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം യുനോ ദേ സ്ക്രൂട്ടനൈസ് എവറി സിംഗിൾ ഡോക്യുമെന്റ് ആൻഡ് ദെൻ ദേ ഗോ ത്രൂ ഇറ്റ്. ചിലപ്പം അവിടെ നിന്ന് വിളിച്ചു ചോദിക്കാൻ വരെ ചാൻസ് ഉണ്ട്, ചിലപ്പം ബാങ്കിലൊക്കെ വിളിച്ചു ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ആ ഒരു സ്ക്രൂട്ടനി ലെവൽ കുറയും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസാസിന്റെ ഗ്രാൻഡ് റേറ്റ്സ് കൂടും. ഡോക്യുമെന്റേഷൻ ചെക്ക് ലിസ്റ്റ് മാറ്റം കാണത്തില്ല. You will find the same amount of documents to be given, but the scrutiny level and the vyathasam varan chance undu.
Okay, idinodu koodi kooti njan oru karyam chodichotte, ee kazhinja varshangalilokke Australian sarkar ee genuine student requirements um student caps um okke kondu varigayundayallo, ഈ അസസ്മെന്റ് ലെവൽ മാറുന്നത് കൊണ്ട് അതിലൊക്കെ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാകുമോ?
അതിലും ഞാൻ നോക്കുമ്പോഴത്തേക്ക് യുനോ ബേസിക്കലി നമ്മൾ നേരത്തെ ഇത് അതായത് ലാസ്റ്റ് ഇയറിന്റെ ഒരു ചേഞ്ച് വന്നത് മാർച്ച് 2024 ജെന്യുൻ സ്റ്റുഡന്റ് റൂൾ ഹാസ് ബീൻ റീപ്ലേസ് ഇറ്റ് ഹാസ് റീപ്ലേസ് ജി ടി ഇ. അതിൽ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിന്റെ സ്റ്റഡി ഇന്റന്റും കോഴ്സ് സൂറ്റബിലിറ്റി അതിന്റെ മെയിൻ ആയിട്ട് അവർ നോക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റുഡന്റ് ഇവിടെ പഠിക്കാൻ വരുന്നതിന്റെ ആ ഒരു ഇന്റിഗ്രിറ്റി ആ ഒരു കോഴ്സിനുള്ള വാലിഡിറ്റി അല്ലെങ്കിൽ അവർ ആ എക്സാക്ട്ലി അതൊരു റിലേറ്റഡ് കോഴ്സ് ആണെന്നൊക്കെ ആ ഒരു ഇന്റിഗ്രിറ്റി പാർട്ട് ഓഫ് ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ്. അപ്പം അതുകൊണ്ട് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സംബഡി ഈസ് ജസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദി യൂണിവേഴ്സിറ്റി ആൻഡ് ഈസ് എക്സാക്ട്ലി ഗോയിങ് ഇൻ ടു ദ റിലവന്റ് കോഴ്സ് വാട്ട് ഈ ഹാസ് ടേക്കൻ പ്രീവിയസ്ലി മാസ്റ്റേഴ്സ് ആയാലും യുനോ ബാച്ചലേഴ്സ് ആയാലും സോ ദ പ്രാക്ടിക്കലി നോക്കുമ്പോഴത്തേക്ക് ആ സ്റ്റുഡൻസിന് ആ ഒരു ഇന്റിഗ്രിറ്റി കൂടുന്ന കാരണം ദ ചാൻസസ് ആർ
അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ ഒരു അപ്രോച്ചിലൊക്കെ ഈ ഒരു ലെവൽ മാറിയത് കൊണ്ട് മാറ്റം ഉണ്ടാകുമോ?
ഷുവറായിട്ടും ഇതിൽ അപ്രോച്ച് മാറ്റം ഉണ്ടാവും. ബിക്കോസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലോ റിസ്ക് കൺട്രിന്ന് വരുക, ലോ റിസ്ക് യൂണിവേഴ്സിറ്റി, ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആപ്ലിക്കേഷൻസ് ആർ പ്രോസസ്ഡ് ഫാസ്റ്റർ ആൻഡ് ക്വിക്കർ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ലെവൽ വൺ കൺട്രിയിൽ ഉണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ ദ ആപ്ലിക്കൻ ഇസ് കമ്മിങ് ഫ്രം എ ലെവൽ വൺ കൺട്രി, പക്ഷെ പ്രൊവൈഡർ ചിലപ്പോൾ ലെവൽ ത്രീ ആയിരിക്കും. അങ്ങനത്തെ ഉള്ളപ്പോഴത്തേക്ക് ദേർ ഇസ് എ കോമ്പിനേഷൻ ഫാക്ടർ ഇൻവോൾവ്. അപ്പൊ അവരുടെയും യുനോ ഇറ്റ് വിൽ ബി ലുക്ക്ഡ് അറ്റ് ഓവറോൾലി ഈ പ്രൊവൈഡർ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അതിനകത്ത്. സോ ഇഫ് യു ഇഫ് ഇന്ത്യ ഇസ് ഇറ്റ് അസസ്മെന്റ് ലെവൽ 12 സോറി 2 പിന്നെ അസസ്മെന്റ് ലെവൽ പ്രൊവൈഡർ ഇപ്പൊ ലെവൽ വൺ ആണെങ്കിൽ ദ ചാൻസസ് ആർ ദ വിസാസ് ആർ ഗോയിങ് ടു ബി പ്രോസസ് ക്വിക്കർ വിതൗട്ട് ഡീലേ. പെട്ടെന്ന് വിസ കിട്ടാൻ ചാൻസ് ഉണ്ട്. സാധാരണ നമ്മുടെ ആപ്ലിക്കേഷൻസ് കുറെ സമയമെടുക്കും ചില ലെവൽ ത്രീ ആയ കാരണം, പക്ഷെ അത് ഡെഫിനറ്റ്ലി ആ ടൈമിംഗിലും റിഫ്യൂസൽ റേറ്റ്സും കുറയാൻ പോവുക.
ഇപ്പോൾ ഇന്ത്യ ലെവൽ 2 ആ അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ചൈന, നേപ്പാൾ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉള്ളത് അല്ലെ? അപ്പോൾ ഒരു ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആപ്ലിക്കൻസിന്റെ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഇംപ്രൂവ് ആയതായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
അബ്സല്യൂട്ട്ലി. അതായത് നമ്മൾ അങ്ങനെ നോക്കുമ്പം കുറച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബംഗ്ലാദേശ്, ശ്രീലങ്ക അതൊക്കെ ലെവൽ 1. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ത്യ എന്താ ഈ ലെവൽ 2 നിന്ന്. പക്ഷേ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർ ഇസ് നോ പർട്ടിക്കുലർ ഫോർമുല. അപ്പൊ ഇമിഗ്രേഷൻ അറിയാം എത്ര സ്റ്റുഡൻസ് ആ ഇത് മിസ്യൂസ് ചെയ്യുന്ന വിസയെ പറ്റി. അതുപോലെ ചൈന ലെവൽ 1 ലെവൽ 2 വന്നു. ഇപ്പൊ ലെവൽ 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ, ഭൂട്ടാൻ, വിയറ്റ്നാം, ചൈന, നേപ്പാൾ ഒക്കെ ഉണ്ട്. അതേസമയത്ത് ലെവൽ 3 നോക്കിക്കഴിഞ്ഞാൽ കൺട്രീസ് ലൈക് ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ ഒക്കെ ലെവൽ 3 ഉള്ളത്. അപ്പം ഇത് ഗവൺമെന്റ് ഒരു പല കോമ്പിനേഷൻസ് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ആൽബനീസി ഗവൺമെന്റ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ബേസിക്കലി ദേ ആർ ഗിവിങ് ഒരു ഓക്സിജൻ എന്ന് പറയാൻ വേണ്ടി ദേ ആർ പുട്ടിങ് മോർ എഫേർട്ട് ഇൻ ടു സൗത്ത് ഏഷ്യൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ സ്ട്രാറ്റജിയിൽ. അപ്പൊ അതിൽ നമ്മൾ നോക്കും വിയറ്റ്നാം ഈസ് ബാക്ക് ടു ലെവൽ റിസ്ക് 2. അപ്പം യുനോ അത് കാരണം അവിടുന്ന് കുറച്ച് പ്ലെയർ വരുന്നുണ്ട്. പക്ഷെ ഫിലിപ്പീൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മേജർ സോഴ്സ് അവർ ഓസ്ട്രേലിയ വരുന്നത് ഈ പർട്ടിക്കുലർലി ഹെൽത്ത് സെക്ടറിൽ പഠിക്കാൻ വേണ്ടി. They are at level 3. So every country wants to be, you know, going up the level. അതുപോലെ ചൈന നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കെയിം ഡൗൺ ഫ്രം ലെവൽ 1 to level 2. അതൊരു പാസീവ് സർപ്രൈസ് ആയിരുന്നു. പക്ഷെ എനിവേ, സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഹാപ്പൻസ് എവറി ഫ്യൂ മന്ത്സ് ആൻഡ് ആസ് ഐ മെൻഷൻഡ് എവറി 6 months. സോ യു നോ വിൽ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇന്ത്യൻസ് ആർ അറ്റ് എ ബെറ്റർ വിസ ആക്സെപ്റ്റൻസ്, അതായത് വിസ റിഫ്യൂസൽസ് കുറയും ഇന്ത്യയിൽ നിന്ന്.
ഓക്കെ, ഈ അസസ്മെന്റ് ലെവലിലെ മാറ്റം വന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോഴും ഒരു ആപ്ലിക്കൻസ് അതായത് ഈ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഒന്ന് വിശദീകരിക്കുമോ?
ഇപ്പൊ നമ്മൾ ഈ ആപ്ലിക്കൻസിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചെക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 2 ഇന്ത്യൻ സ്റ്റുഡൻസിന് ദേർ ഇസ് ആൻ അഡ്വാൻറ്റേജ്. എന്നും വിചാരിച്ച് വി കനോട്ട് ടേക്ക് എനി ചാൻസസ്, കാരണം സ്റ്റിൽ ദേ ഹാവ് ടു യൂസ് ദ പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് ടൂൾ, പ്രോപ്പറായിട്ട് വിതൗട്ട് ബോഗസ് ഡോക്യുമെന്റ്സ് ഒന്നും കൊടുത്തുവിടാ, പ്രിപ്പയർ ആ ഫണ്ടിങ് ഒക്കെ, ഫണ്ടിങ് എവിഡൻസ് ഒക്കെ ആക്ച്വലി ഷോസ് ദി ആക്സസ് ടു മണി, നോട്ട് ജസ്റ്റ് ബാലൻസസ്. അതുപോലെ നമ്മുടെ ഒരു അപ്രൂവ്ഡ് ഇംഗ്ലീഷ് പ്രൊവൈഡർ ആയിരിക്കണം. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ജെന്യുൻ സ്റ്റുഡൻറ് സ്റ്റേറ്റ്മെന്റും, ദാറ്റ് ഷുഡ് റിയലി ലിങ്ക് ദ കോഴ്സ് ടു ദി ബാക്ക്ഗ്രൗണ്ട്, അതായത് ആപ്ലിക്കന്റ് ബാക്ക്ഗ്രൗണ്ടും. പിന്നെ റിയലിസ്റ്റിക് കാരിയർ പ്ലാൻസ് ഇതൊക്കെയാണ് അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് തിങ് പിന്നെ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഒരു നല്ല നല്ല പ്രൊവൈഡർ ആയിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് വിസ ഈസ് വെരി വെരി ഹൈ.
ഓക്കെ, അതായത് സ്റ്റുഡന്റ് വിസ അപേക്ഷകരുടെ ഇല്ലെങ്കിൽ ആ അപേക്ഷകൾ പരിഗണിക്കുന്നതിന്റെ അസസ്മെന്റ് ലെവലിൽ മാറ്റം വരുത്തി. പക്ഷേ നമ്മൾ മുൻപുണ്ടായിരുന്ന മാനദണ്ഡങ്ങളെല്ലാം ആ ക്രൈറ്റീരിയയിലൂടെ എല്ലാം പോകണം. പക്ഷേ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി സ്മൂത്ത് ആകും അല്ലേ?
അബ്സല്യൂട്ട്ലി. ആ ഒരു സ്ട്രിക്റ്റർ അതായത് സ്ക്രൂട്ടനി കുറവാണ്,
അതാണ് ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് അല്ലേ,
മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഫ്രം 3-2 എന്ന് വന്നത് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് അപേക്ഷിച്ചിട്ട്, എസ്പെഷ്യലി ദോസ് ഹൂ പ്ലാൻ ടു കം ടു ഓസ്ട്രേലിയ ടു സ്റ്റഡി.
ഓക്കെ, അല്ലാതെ അപേക്ഷിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളിലോ ആ പ്രൊസീജിയറിലോ ഒന്നും യാതൊരു മാറ്റവും ഇല്ല?
യാതൊരു മാറ്റങ്ങളും ഇല്ല, ചെക്ക് ലിസ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും. ബട്ട് മേക്ക് ഷുവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുനോ ആ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് ടൂൾ കറക്റ്റ് ആയിട്ട് ഫോളോ ആവുക. ഫണ്ടിങ് പർട്ടിക്കുലർലി it should show the access to money, not just balances. Adhubole english test provider scores ok correct aayirikkanam. Pinna genuine student statement clearly should link the course to the course and to the applicant's background, and adinte kooda thana avaru realistic aayita career plans ennath endha uddeshikkunnathu adum clean aayita ezhuthuva. Of course njan nerthe parney pole provider nalloru provider aanengil
വളരെയധികം നന്ദി എഡ്വേർഡ് ഫ്രാൻസിസ്, ഈ അസസ്മെന്റ് ലെവലിലെ മാറ്റത്തെ പറ്റി ഇത്രയും ഉപകാരപ്രദമായ വിവരങ്ങൾ പങ്കുവച്ചതിന്.
താങ്ക് യു ജോജോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ വിദ്യാർത്ഥികളോട് അപേക്ഷിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് ഗോ ടു ഇമിഗ്രേഷൻ വെബ്സൈറ്റ്, ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്, ലുക്ക് അറ്റ് യുവർ കൺട്രി പ്രൊഫൈൽ, ലുക്ക് അറ്റ് ദ പ്രൊവൈഡർ, ആൻഡ് അതിനൊരു ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി എവറിഥിങ് ഷുഡ് ബി ഫൈൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസ അപേക്ഷകളുടെ അസസ്മെന്റ് ലെവലിൽ ഓസ്ട്രേലിയൻ സർക്കാർ വരുത്തിയ മാറ്റങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മെൽബണിലെ ഓസ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് സർവീസസിൽ മൈഗ്രേഷൻ ലോയറായ എഡ്വേർഡ് ഫ്രാൻസിസ് ആണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.